യോഹന്നാൻ അദ്ധ്യായം 11. ബേഥാന്യയിൽ ലാസർ എന്നൊരാൾ ദീനമായി കിടന്നിരുന്നു. ഇവിടെ തന്നെയാണ് മറിയയും സഹോദരി മാർത്തയും താമസിച്ചിരുന്നത്. ഇതേ മറിയയാണ് പിന്നീട് യേശുവിനെ തൈലാഭിഷേകം ചെയ്തതും അവന്റെ കാലുകളെ തലമുടി കൊണ്ട് തുടച്ചതും. മറിയയുടെ സഹോദരനാണ് ഇപ്പോൾ രോഗിയായ ലാസർ. അതുകൊണ്ട് മറിയയും മാർത്തയും സന്ദേശവുമായി ഒരാളെ യേശുവിന്റെ അടുത്തേക്ക് അയച്ചു പറഞ്ഞു,
കർത്താവേ, അങ്ങയുടെ പ്രിയ സുഹൃത്ത് ലാസർ രോഗിയായിരിക്കുന്നു.
ഇത് കേട്ട് യേശു പറഞ്ഞു,
ഈ രോഗത്തിന്റെ അന്ത്യം മരണമല്ല, ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റേതാണ്. മനുഷ്യപുത്രന് മഹത്വമുണ്ടാകാനാണ് ഇത് വന്നത്.
യേശു മാർത്തയെയും സഹോദരിയെയും ലാസറേയും സ്നേഹിച്ചിരുന്നു. ലാസർ രോഗിയാണെന്ന് കേട്ടപ്പോൾ യേശു താൻ പാർത്തിരുന്നിടത്ത് രണ്ടു ദിവസം കൂടി തങ്ങി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നമുക്ക് യഹൂദയിലേക്ക് മടങ്ങണം.
ശിഷ്യന്മാർ മറുപടി പറഞ്ഞു,
പക്ഷേ ഗുരു, യഹൂദയിലെ യഹൂദർ അങ്ങേ കല്ലെറിയാൻ ശ്രമിച്ചവരാണ്, അതും ഈയിടെ. എന്നിട്ടും അങ്ങേക്ക് അവിടെ പോകണമെന്നോ?
യേശു മറുപടി പറഞ്ഞു,
ദിവസം 12 മണിക്കൂർ പ്രകാശമുണ്ടെന്നത് ശരിയല്ലേ? പകൽ നടക്കുന്നവൻ തട്ടിമറിഞ്ഞു വീഴുന്നില്ല. കാരണമെന്തെന്നാൽ ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ അവന് കാണാം. പക്ഷേ രാത്രിയിൽ നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന്റെ കാഴ്ചയ്ക്ക് വേണ്ട പ്രകാശമില്ല.
യേശു ഇതെല്ലാം പറഞ്ഞതിനു ശേഷം പറഞ്ഞു,
നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുന്നു, അവനെ ഉണർത്താനാണ് ഞാൻ പോകുന്നത്.
ശിഷ്യന്മാർ മറുപടി പറഞ്ഞു,
പക്ഷേ കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കും.
ലാസർ മരിച്ചുവെന്നാണ് യേശു അർത്ഥമാക്കിയത്. എന്നാൽ ശിഷ്യന്മാർ വിചാരിച്ചത് ലാസർ സ്വാഭാവികമായി ഉറങ്ങുന്നുവെന്ന് യേശു പറഞ്ഞുവെന്നാണ്. അതിനാൽ യേശു വ്യക്തമാക്കി,
ലാസർ മരിച്ചു, ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ കരുതി ഞാൻ സന്തോഷിക്കുന്നു, കാരണം ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ. നമുക്കിപ്പോൾ തന്നെ അവന്റെ അടുത്ത് പോകാം.
അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു,
നമ്മൾക്കും പോകാം, യഹൂദയിൽ യേശുവിനോടൊപ്പം നമുക്ക് മരിക്കാം.
യേശു ബേഥാന്യയിലെത്തി. അപ്പോഴേക്കും ലാസർ മരിച്ചുവെന്നും കല്ലറയിലായിട്ട് തന്നെ 4 ദിവസമായെന്നും യേശു അറിഞ്ഞു. യെരൂശലേമിൽ നിന്നും 2 നാഴിക മാറിയായിരുന്നു ബേഥാന്യ. അനേകം യഹൂദർ മാർത്തയെയും മറിയയെയും കാണാൻ വന്നു. സഹോദരനെക്കുറിച്ച് അവരെ സമാധാനിപ്പിക്കാനാണ് യഹൂദർ വന്നത്. യേശു വരുന്നെന്ന് മാർത്തയറിഞ്ഞു. അവൾ ചെന്ന് അവനെ കണ്ടു. എന്നാൽ മറിയ വീട്ടിൽ തങ്ങി. മാർത്ത യേശുവിനോട് പറഞ്ഞു,
കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എങ്കിലും ദൈവത്തോട് ഇപ്പോഴും നീ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെയായാലും നിനക്കവൻ തരുമെന്ന് എനിക്കറിയാം.
യേശു പറഞ്ഞു,
നിന്റെ സഹോദരൻ എഴുന്നേറ്റ് വീണ്ടും ജീവിക്കും.
മാർത്ത പറഞ്ഞു,
അന്ത്യനാളിൽ ആളുകൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം.
യേശു അവളോട് പറഞ്ഞു,
ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഒരിക്കലും മരിക്കില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ മാർത്തേ?
മാർത്ത മറുപടി പറഞ്ഞു,
ഉപകർത്താവേ, ദൈവപുത്രനായ ക്രിസ്തു നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലേക്ക് വരുന്നവൻ നീയാണ്.
ഇത്രയും പറഞ്ഞ് മാർത്ത മറിയയുടെ അടുത്തേക്ക് പോയി. അവൾ മറിയയോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. മാർത്ത പറഞ്ഞു,
ഗുരു ഇവിടെയുണ്ട്, അവൻ നിന്നെ അന്വേഷിക്കുന്നു.
അത് കേട്ടയുടനെ മറിയ എഴുന്നേറ്റ് യേശുവിന്റെ അടുത്തേക്ക് ഓടി. യേശു ഇതുവരെ ഗ്രാമത്തിലെത്തിയിരുന്നില്ല. അവൻ അപ്പോഴും മാർത്ത അവനെ കണ്ട സ്ഥലത്തു തന്നെയായിരുന്നു. മറിയയെ വീട്ടിൽ വെച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദരും അവളോടൊപ്പം പോയി. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടിരുന്നു. അവൾ ലാസറിന്റെ കല്ലറയിൽ കരയാൻ പോകുകയാണെന്ന് അവർ കരുതി. അവൾ യേശു ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. മറിയ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണു. മറിയ പറഞ്ഞു,
കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
മറിയ കരയുന്നത് യേശു കണ്ടു. അവളോടൊപ്പം വന്ന യഹൂദരെയും യേശു കണ്ടു. അവരും കരയുകയായിരുന്നു. യേശുവിന് കടുത്ത ദുഃഖം തോന്നി. അവന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞു. യേശു ചോദിച്ചു,
എവിടെയാണ് നിങ്ങൾ അവനെ സംസ്കരിച്ചത്?
അവർ പറഞ്ഞു,
കർത്താവേ, വന്ന് കണ്ടാലും.
യേശു കരഞ്ഞു. യഹൂദർ പറഞ്ഞു,
നോക്കൂ, യേശു ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു.
പക്ഷേ ചില യഹൂദർ പറഞ്ഞു,
യേശു ഒരു അന്ധന് കാഴ്ച നൽകി ലാസർ മരിക്കുന്നതിൽ നിന്ന് തടയാൻ എന്തുകൊണ്ട് അവനൊന്നും ചെയ്തില്ല?
വീണ്ടും യേശുവിന്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് അവൻ പോയി. വാതിൽ വലിയൊരു കല്ലുകൊണ്ട് അടച്ച ഒരു ഗുഹയായിരുന്നു അത്. യേശു കൽപ്പിച്ചു,
കല്ലെടുത്തു മാറ്റൂ.
മാർത്ത പറഞ്ഞു,
പക്ഷേ കർത്താവേ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായി, അത് തുറന്നാൽ ദുർഗന്ധമുണ്ടാവും.
മരിച്ചയാളുടെ സഹോദരിയായിരുന്നു മാർത്ത. അപ്പോൾ യേശു മാർത്തയോട് പറഞ്ഞു,
ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മിക്കുക, വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ?
അതിനാൽ അവർ കല്ലുരുട്ടി മാറ്റി. അപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞു,
പിതാവേ, എന്നെ ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എപ്പോഴും എന്നെ ശ്രവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ചുറ്റുമുള്ള ആളുകളെ കരുതിയാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. നീ എന്നെ അയച്ചതാണെന്ന് അവർ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇത് പറഞ്ഞതിനു ശേഷം യേശു വലിയ ഉച്ചത്തിൽ വിളിച്ചു,
ലാസറേ, പുറത്തു വരൂ.
മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. മുഖം തൂവാലയിൽ പൊതിഞ്ഞിരുന്നു. യേശു ആളുകളോട് പറഞ്ഞു,
അവന്റെ മേൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് അവനെ പോകാൻ അനുവദിക്കുക.
മറിയയെ സന്ദർശിക്കാൻ വളരെയധികം യഹൂദർ എത്തിയിരുന്നു. യേശു ചെയ്തത് അവർ കണ്ടു. അവരിലധികം പേരും യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ ചില യഹൂദർ പരീശന്മാരുടെ അടുത്തേക്ക് ചെന്നു. യേശു ചെയ്തതെല്ലാം അവർ പരീശന്മാരോട് വിവരിച്ചു. അപ്പോൾ പരീശന്മാരും മഹാപുരോഹിതന്മാരും ചേർന്ന് യഹൂദസഭ വിളിച്ചുകൂട്ടി. അവർ ചോദിച്ചു,
നാം എന്ത് ചെയ്യാൻ? ഈ മനുഷ്യൻ വളരെ അദ്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നു. അവനെ ഈ വഴിയിൽ തുടരാൻ നമ്മൾ അനുവദിച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ ദൈവാലയവും രാജ്യവും കൈയടക്കും.
ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യാഫാവും അവിടെ ഉണ്ടായിരുന്നു. കയ്യാഫാവ് പറഞ്ഞു,
നിങ്ങൾക്കൊന്നും അറിയുകയില്ല. ദേശം മുഴുവനും നശിക്കുന്നതിലും ഒരു മനുഷ്യൻ ജനത്തിനു വേണ്ടി മരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല.
ഇത് കയ്യഫാവ് സ്വയം ചിന്തിച്ചുണ്ടാക്കിയതല്ല. അവനായിരുന്നു ആ വർഷത്തെ പ്രധാന പുരോഹിതൻ. ആ നിലയിൽ പ്രവചിക്കുകയായിരുന്നു അയാൾ. യേശു രാജ്യത്തിനുവേണ്ടി മരിക്കുമെന്ന് അയാൾ പറഞ്ഞു. അതെ, യഹൂദ ജനതയ്ക്കു വേണ്ടി യേശു മരിക്കണം. ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന ദൈവത്തിന്റെ മറ്റു മക്കൾക്കു വേണ്ടിയും കൂടിയാണ് അവൻ മരിക്കുന്നത്. അവരെയെല്ലാം സംഘടിപ്പിച്ച് ഒന്നാക്കുന്നതിന് അവൻ മരിക്കണം. അന്ന് യഹൂദ നേതാക്കൾ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനാൽ അവൻ യഹൂദരുടെ ഇടയിൽ സ്വതന്ത്രമായി നടക്കുന്നത് നിർത്തി. അവൻ യെരൂശലേം വിട്ട് മരുഭൂമിക്കടുത്ത് ഒരിടത്തേക്ക് പോയി. യേശു എഫ്രയീമിലെ നഗരത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടൊത്ത് അവിടെ തങ്ങി. യഹൂദരുടെ പെസഹ ഉത്സവം അടുത്തിരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്ന് അനവധി ആളുകൾ പെസഹായിക്ക് യെരൂശലേമിലേക്ക് പോയി. ശുദ്ധീകരണത്തിനുള്ള പ്രത്യേക കർമ്മങ്ങൾക്കാണവർ പോയത്. അവർ യേശുവിനെ തിരഞ്ഞു. ദൈവാലയത്തിൽ അവർ പരസ്പരം ചോദിച്ചു,
യേശു ഉത്സവത്തിന് വരുമോ? നിനക്കെന്ത് തോന്നുന്നു?
മഹാപുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ പറ്റി ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. ആരെങ്കിലും യേശുവിനെ കണ്ടാലുടൻ തങ്ങളെ വിവരമറിയിക്കണം. അപ്പോൾ മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും യേശുവിനെ പിടിക്കാമല്ലോ.